യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. മൂന്ന് സത്യങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചത്. ഒന്ന്, അവർ ഐഡന്റിറ്റി. എന്റെ ഐഡന്റിറ്റി എന്താണ്? ഐ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ കൃപയാലിഷ്ഠിക്കപ്പെട്ട ഒരു ഭാവി. ആ ഐഡന്റിറ്റിയിൽ നിന്ന് വാട്ട് ഇസ് അവർ പെർമനന്റ് അഡ്രസ്, നമ്മുടെ അഡ്രസ് എന്താണെന്ന് ചിന്തിച്ച് സ്വർഗത്തിലാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ്. പിന്നെ ഞാൻ ആരാണ്? എന്റെ അഫക്ഷൻ എന്താണ്? എന്റെ അനുരാഗം എന്താണ്? ഞാൻ കർത്താവിന്റെ മണവാട്ടിയാണ്. അടുത്തൊരു സത്യം നമുക്ക് ചിന്തിക്കാം, വാട്ട് ഇസ് മൈ പൊസഷൻ, എന്റെ സമ്പാദ്യം എന്താണ്? ദൈവ വചനം സമ്പാദ്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ ബിസിനസ് ഗുരുക്കന്മാരും മാനേജ്മെന്റ് ഗുരുക്കന്മാരും ഒക്കെ യുനോ ദ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളിൽ, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഏറ്റവും അധികം അവര് അവരുടെ ഫിലോസഫികളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ദൈവ വചനത്തിൽ നിന്നാണ് എന്ന് കാണുമ്പം വ്യക്തമായിട്ട് അറിയാം. കാരണം ദിസ് ഒറിജിനൽ. കാരണം സമ്പാദ്യം ഉണ്ടാക്കാനുള്ള അനവധി വഴികൾ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റർമാർ വരെയാണ് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും അധികം പൈസ ഉണ്ടാക്കാനുള്ള 10 steps from Bible to make the money in the stock market. എന്ന ദൈവവചനം അത് കേട്ടാൽ ഭംഗിപ്പോവും. പക്ഷേ നാം വാണിങ്സ് ഒത്തിരിയുണ്ട്. സോ വാട്ട്സ് മൈ റിയൽ പൊസഷൻ, എന്റെ സമ്പാദ്യം എന്താണ്, എന്റെ ട്രഷർ എന്താണ്? എന്തുകൊണ്ടാണ് ഈ ട്രഷർ സമ്പാദ്യം നമുക്ക് പറയാം, നമുക്ക് അതിനെ കുറിച്ചൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. എങ്കിലും യേശു ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ട്രഷർ, നിങ്ങളുടെ സമ്പാദ്യം എവിടെയോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സമ്പത്തിനെ കുറിച്ചും അല്ലെങ്കിൽ സമ്പാദ്യത്തെ കുറിച്ചും ഒക്കെ ചിന്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. കാരണം ഈ ദൈവവചനത്തിലും ദൈവത്തിന്റെ എല്ലാം നമുക്ക് ദൈവത്തിന് ആവശ്യമായിരിക്കുന്ന നമ്മുടെ ഹൃദയമാണ്. ഇറ്റ്സ് നോട്ട് ദ മണി ഹി വാണ്ട്സ് യു, ഹി വാണ്ട്സ് അവർ ഹാർട്ട്. കാരണം അത് സ്നേഹിക്കണമെങ്കിൽ, ഈ കൽപ്പനകളൊക്കെ അനുസരിക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്നാണ് അനുസരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഹൃദയത്തിൽ ഒരു രൂപാന്തരം വരാതെ നമുക്കതൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സോ വാട്ട്സ് മൈ പൊസിഷൻ, നമുക്കൊരു വചനം വായിക്കാം. 1 Timothy 6:7, 1 Timothy 6:7.
ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക.
സോ ദ ട്രൂത്ത് അബൌട്ട് അവർ പൊസഷൻ ഈസ് ദാറ്റ് വി ഹാവ് നോട്ട് ബ്രോട്ട് എനിത്തിങ് ഇൻ ടു ദിസ് വേൾഡ് ആൻഡ് വി കനോട്ട് ടേക്ക് എനിത്തിങ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. ഇഹലോകത്തേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നൊരു സത്യം സമ്പാദ്യങ്ങളെ കുറിച്ച് നാം തിരിച്ചറിയണം. യോബ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി തന്നെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സോ നമുക്ക് ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയത്തില്ല, മെറ്റീരിയലായിട്ടുള്ള ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നൊരു യാഥാർത്ഥ്യം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതേ വചനത്തിൽ തന്നെ അതിന്റെ ആറാം വചനം എന്താണ് പറയുന്നത്?
അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും.
അലംഭാവം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഇത് മലയാളത്തിലെ ആ ട്രാൻസ്ലേഷൻ നമ്മുടെ മനസ്സിൽ ഒരു ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയർ ആണ്. ഗോഡ്ലിനെസ്, ആക്ച്വലി ഗോഡ്ലിനെസ് വിത്ത് കണ്ടെയ്ൻമെന്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ. സംതൃപ്തിയോടുകൂടി, അലംഭാവം എന്നുള്ള വാക്ക് സംതൃപ്തി എന്നാണ് നാം വായിക്കേണ്ടത്. കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി. അതുകൊണ്ടാണ് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക. സോ ഗോഡ്ലിനെസ് വിത്ത് കണ്ടെയ്ൻമെന്റ് ഈസ് ഗ്രേറ്റ് ഗെയിൻ. സോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഗ്രേറ്റ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആദായം എന്നാണ് അവിടെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവവചനം ഒരിക്കലും ഗെയിൻ, സമ്പാദ്യത്തിന് എതിരല്ല. പക്ഷെ എന്ത് സമ്പാദ്യമാണ് എന്നുള്ളതാണ് അവിടെ വിഷയം. സോ ചിലർ ചോദിക്കും, നിങ്ങൾ പ്രോസ്പെരിറ്റി പ്രീച്ച് ചെയ്യാറുണ്ടോ? വി പ്രീച്ച് പ്രോസ്പെരിറ്റി, ഷുവർ. നമ്മൾ പ്രോസ്പെരിറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എന്താണ് പ്രോസ്പെരിറ്റി എന്നുള്ളതാണ്, പ്രോസ്പെരിറ്റി എന്ന വാക്ക്. പിന്നെ ദൈവവും പ്രോസ്പെരിറ്റി, നമ്മൾ പ്രോസ്പർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്തിൽ പ്രോസ്പർ ചെയ്യണം എന്നുള്ളതാണ് വ്യത്യാസം. ദൈവ വിഷയമായി സമ്പന്നനാകാതെ എന്നാണ് പറയുന്നത്. ദൈവ വിഷയത്തിൽ, ഗോഡ്ലിനെസ്സിൽ ഒരു സമ്പത്ത്, നമുക്ക് സമ്പന്നനാകാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. വി വാണ്ട് ടു ബിക്കം റിച്ച്, ബട്ട് റിച്ച് ടുവേർഡ്സ് ഗോഡ്. ദൈവ വിഷയത്തിൽ സമ്പന്നനാകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. കാരണം കർത്താവ് എപ്പോഴും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങള് പുഴുവും തുരുവും കിടക്കുന്ന ഭൂമിയിൽ, കള്ളർമാർ തുരന്നു മോഷ്ടിക്കുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. പുഴുവും തുരുവും കിടക്കാത്തതും കള്ളർമാർ തുരന്നു മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ യു ഹാവ് ടു ഹാവ് സമ്പാദ്യം, യു ഹാവ് ടു ഹാവ് ട്രഷേഴ്സ്. പക്ഷെ എവിടെയാണ് എന്നുള്ളതാണ് വ്യത്യാസം. യു ഹാവ് ടു ഹാവ് ട്രഷേഴ്സ് ഇൻ ഹെവൻ, യു ഹാവ് ടു ബി റിച്ച് ഇൻ ഗോഡ്ലിനെസ്. ദൈവഭക്തിയിൽ നമ്മൾ വളരെ സമ്പന്നർ ആയിരിക്കണം. അപ്പൊ സമ്പന്നൻ ആകാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം തീർച്ചയായും. പക്ഷെ ഏത് രീതിയിൽ സമ്പന്നനാകാൻ, ഏതിൽ സമ്പന്നനാകാൻ എന്നുള്ളതാണ്, അതിവിടെയാണ് നമ്മുടെ മനോഭാവത്തിനൊക്കെ മാറ്റം വരേണ്ടത്. ദൈവവചനം കേൾക്കുമ്പോൾ ഇറ്റ് ഹാസ് ടു ട്രാൻസ്ഫോർമേഷൻ. ഇതെല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. ഇതൊരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല, ഇറ്റ്സ് എ പ്രോസസ്. അത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ അനുസരണത്തിന്റെ സ്റ്റെപ്പുകളും, ഒബീഡിയൻസ്, ഇതിനുള്ള ഏറ്റവും വളരാനുള്ള ഏറ്റവും വഴി ദൈവവചനം പറയുന്ന ഒരു കാര്യം, ഒബേ ഇറ്റ്. നമ്മൾ കേട്ട വചനത്തിൽ കർത്താവേ വാട്ട് ഐ ഷുഡ് ഒബേ, ഞാൻ എന്ത് അനുസരിക്കണം എന്ന് ദൈവത്തോട് ചോദിക്കുക. ദൈവം വലിയ ഭാരങ്ങളുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് ആവശ്യപ്പെടത്തില്ല. യുനോ, ഇഫ് യു ഒബേ, ഒരു മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ദൈവം നമ്മെ നടത്തും. So we have to be rich towards God. Samtrupti namakku valare avashyamaanu. Ee Philippi leganathile adine 4-inte 12-ile namakku onnu vaayikka. Philippians 4:12.
Thaichil irupaanum samrudhil irupaanum enikkariyam, thruptanayirupaanum vishanirupaanum സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. അപ്പൊ യേശു ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ കേൾക്കുകയുണ്ട്. ഹൗ ഡസ് ഇറ്റ് റീഡ് ടു യു, ഈ വചനം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഈ വചനമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹമുള്ളത് അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ അങ്ങ് ചിന്തിക്കും. പക്ഷെ ദൈവജനത്തിന്റെ ഏറ്റവും ഒരു പ്രത്യേകത, അതിന് തൊട്ടു മുമ്പിലുള്ള വചനമൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റ് അതിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ മനസ്സിന്റെ രൂപാന്തരം വരുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പക്ഷെ എന്തിനാണ് ആ ശക്തി തരുന്നത്? നാം എന്താണ് വായിച്ചത്? താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്ക് അറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഞാൻ ഈ അവസ്ഥയിൽ എന്നെ നടത്തുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഏതവസ്ഥയിലും ഇരിക്കാൻ, താഴ്ചയിൽ മാത്രമല്ല, അത് പറഞ്ഞ പോലെ ജസ്റ്റ് കഞ്ഞി മാത്രം കുടിച്ച് ജീവിക്കാനും എനിക്കറിയാം. എന്നാലും ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ 25 ഐറ്റം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പരീക്ഷനൊന്നും അനുഭവിക്കത്തില്ല. ഞാൻ എല്ലാ ഐറ്റവും ആസ്വദിക്കും. ഐ നോ ഏത് അവസ്ഥ. ഐ ലേൺ ടു ലേൺ കണ്ടെന്റ്മെന്റ്. ഞാൻ സംതൃപ്തനായിരിക്കാം, അതാണ് പ്രധാന കാര്യം. സംതൃപ്തനായിരിക്കാൻ ഞാൻ ശീലിച്ചിരിക്കുന്നത് നമുക്ക് സ്വയമായിട്ട് കഴിയത്തില്ല, ത്രൂ ക്രൈസ്റ്റ്. കർത്താവിന്റെ കൃപ, അവന്റെ ബലം നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സംതൃപ്തനായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്? ഒക്കെ ദൈവമക്കൾ എല്ലാം സംതൃപ്തമായിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, ദൈവത്തിന് ആഗ്രഹം നമ്മൾ റിച്ചും ആയിരിക്കണം എന്നുണ്ട്. നമ്മൾ സംതൃപ്തരും ആയിരിക്കണം, ബട്ട് യു ഹാവ് ടു ബി റിച്ച് ടുവേർഡ്സ് ഗോഡ് ഓൾസോ. സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിനായി സമ്പന്നനാവുക നമുക്ക് കഴിയത്തുള്ളൂ എന്നുള്ളൊരു സത്യം നാം തിരിച്ചണം. വി ഹാവ് ടു ബി കണ്ടെന്റഡ് ടു ബി റിച്ച് ടുവേഴ്സ് ഗോഡ്. സംതൃപ്തി ഇല്ലാത്ത ഒരാൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒന്നും കാണത്തില്ല. അനേക സമയങ്ങളിൽ എല്ലാവരും ചിന്തിക്കും എന്റെ എനിക്ക് ഒത്തിരി എന്റെ ചെലവ് എന്റെ എല്ലാം കഴിഞ്ഞിട്ട് ഐ ക്യാൻ ഗിവ് ടു അതേഴ്സ്. അതൊരിക്കലും നടക്കത്തില്ല. ചിലർക്കൊക്കെ അങ്ങ് പറ്റിയേക്കാം, ബട്ട് ഗോഡ് എക്സ്പെക്ട്സ് എവ്രി വൺ. എല്ലാവരും ദൈവവിഷയമായിട്ട് സമ്പന്നനാകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ചില പണമുള്ളവർക്ക് മാത്രം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായിരിക്കണമെന്നല്ല ദൈവത്തിന്റെ. ദാറ്റ്സ് ഗോഡ്സ് ഡിസയർ ഈസ് ദാറ്റ് ഓൾ ഹിസ് ചിൽഡ്രൻ, അല്ലെ, എല്ലാ മക്കളും ദൈവമക്കളും ദൈവവിഷയമായി സമ്പന്നരായിരിക്കണം. അതിന് ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമാണ് സംതൃപ്തി എന്ന് പറയുന്നത്. കണ്ടെന്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവ വിഷയമായി സമ്പന്നനാകുവാൻ കഴിയും. അവന് മാത്രമേ ഈ ഈ ചുറ്റുമുള്ള ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, അവർ സംതൃപ്തി അന്വേഷിക്കുമെങ്കിലും അവർക്ക് ലഭിക്കത്തില്ല. ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തരാകരുത് എന്നുള്ളതാണ് ലോകത്തിന്റെ മെസ്സേജ്. ഉള്ളതിൽ സംതൃപ്തരായി കഴിഞ്ഞാൽ ഇവിടുത്തെ അനേക കമ്പനികൾ പൂട്ടിപ്പോകും പൂട്ടിപ്പോകും. പിശാചിനും അതറിയാം. സോ ഹീ പ്രൊപ്പഗേറ്റ്സ് ഓൾ മാർക്കറ്റിംഗ്, അല്ലെ, ഓൾ സംതൃപ്തപ്പെടരുത്. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്കറിയാം, ബി കണ്ടന്റ്. സംതൃപ്തി ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവ വിഷയമായി സമ്പന്നനാകുവാൻ കഴിയുന്നത്. കാരണം യേശു പറഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല, പക്ഷേ അപ്പസ്തോല പ്രവൃത്തികളിൽ ഒരു വചനം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ 20:35 Acts 20:35
ഇങ്ങനെ പ്രയത്നം ചെയ്തു പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു.
വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠം, ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്ത്. ഇപ്പൊ ഞാൻ വചനത്തിലൂടെ കടന്നുപോയി, യേശു എവിടെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വാങ്ങുന്നതല്ല കൊടുക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന് യേശു പറഞ്ഞതായിട്ട് നോക്കിയപ്പോൾ അങ്ങനെ എക്സ്പ്ലിസിറ്റ്, അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞമായ ഒരു വചനം അങ്ങനെ കാണാൻ സാധിച്ചില്ല. പക്ഷേ കർത്താവ് ഒരു വചനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു, ലൂക്കോസിന്റെ 21:1
അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തെ വഴിപാടിടുന്നത് കണ്ട് ദരിദ്രയായ ഒരു വിധവ 2 കാശിടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു.
യേശു വളരെ വ്യക്തമായ ഒരു കാര്യം ഒരു പ്രായോഗിക സിറ്റുവേഷനിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ദേവാലയത്തില് നേർച്ചയിടുന്ന സ്ഥലത്ത് യേശു വന്ന് നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇടുന്നുണ്ട്, ധനവാന്മാരും പാവപ്പെട്ടവരെല്ലാം ഇടുന്നുണ്ട്. ആ ഇടുന്നത് നോക്കിയിട്ട് യേശു ഒരു ഒരു പ്രിൻസിപ്പിൾ പഠിപ്പിക്കുകയാണ്. ആ വിധവ ഏറ്റവും കുറച്ചാണ് ഇട്ടത്, പക്ഷെ യേശു പറഞ്ഞു ഇവളാണ് ഏറ്റവും അധികം. കണ്ടോ, സ്പിരിറ്റ് ദ പ്രിൻസിപ്പിൾ, യേശു പഠിപ്പിക്കുന്നതിന്റെ പ്രിൻസിപ്പിളാണ് നാം അനുസരിക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ 2 ചില്ലിക്കാശ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ, അവള് 2 ഇട്ടത്, ഞാൻ 2 ഇട്ടത്, അതല്ല. ദാറ്റ് പ്രിൻസിപ്പിൾ, അതിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? തനിക്ക് ഉള്ളതൊക്കെയും മറ്റുള്ളവർ സമൃദ്ധി എന്നാണ് ഇട്ടത്, പക്ഷെ ഇവളോ തന്റെ ഇല്ലായ്മയും തന്റെ ഉപജീവനം മുഴുവൻ ഇട്ടു. എന്താണ്? ഷീ ഗേവ് ഇറ്റ് സാക്രിഫിഷ്യലി. അതാണ് അതിന്റെ യേശു പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വേദന ഉണ്ടാകാതെ കൊടുക്കുന്നതും വേദന ഉണ്ടായി കൊടുക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സോ ഗോ, എങ്ങനെയാണ് നമ്മൾ ദൈവവിഷയമായി സമ്പന്നനാകുന്നത്? നമ്മൾ സാക്രിഫിഷ്യലി കൊടുക്കുമ്പോഴാണ് അത് അനവധി മടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് സ്വർഗത്തിന്റെ ബാങ്കിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകുന്നത്. ദൈവവിഷയമായി നമ്മുടെ മനോഭാവം യേശുവിന്റെ മനോഭാവത്തോട് അനുരൂപമായി തീരുന്നത് സാക്രിഫിഷ്യൽ ഗീവിംഗ്. ഇതെല്ലാവർക്കും അനുസരിക്കാൻ പറ്റുന്ന കാര്യമാണ്, ചിലർക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഗീവ് ഇറ്റ് സാക്രിഫിഷ്യലി എന്നാണ് യേശു പഠിപ്പിച്ചത്. ആ വചനമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്. ടു ഗീവ് ഈസ് എ ബെറ്റർ ബ്ലെസ്സിങ്, അതാണ് ഭാഗ്യമെന്ന്. ഈ വചനങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കണം. അനുസരിക്കുവാൻ നാം തീരുമാനിച്ചാൽ, കർത്താവ് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല, ഹൗ കാൻ ഐ ഗ്രോ ഇൻ ഗീവിംഗ്, കൊടുക്കുന്നതിൽ എനിക്കെങ്ങനെ വളരെ. എപ്പോഴും പണം മാത്രമാണെന്ന് ചിന്തിക്കരുത്, പണം തീർച്ചയായിട്ടും കൊടുക്കണം. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി മറ്റുള്ളവരെ സഹായിക്കാൻ സഹോദരനെ മുട്ടുകണ്ടിട്ട് അവന് ഒന്നും കൊടുക്കാതിരിക്കുന്നവൻ അവനെ സ്നേഹിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവർ ടൈം, അവർ ടാലൻസ് എല്ലാം സാക്രിഫിഷ്യലി കൊടുക്കുമ്പോഴാണ്. ഈ പട്ടണത്തിൽ സമയം നമ്മൾ സാക്രിഫിഷ്യലി കൊടുക്കുമ്പോൾ ഗോഡ് ഈസ് പ്ലീസ്ഡ്, വി ആർ ഗ്രോയിങ് ഇൻ ഗോഡ്ലിനെസ്, നമ്മൾ ദൈവഭക്തിയിൽ വളരുകയാണ്. വി ആർ ബിക്കമിങ് റിച്ച്, സൻ്റെ മക്കൾ ദൈവ സ്വഭാവത്തിൽ സമ്പന്നരായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. അതിനുള്ള വഴികളെല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പോയി നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എത്ര സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കുന്നുവോ അത് മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ കാണത്തുള്ളൂ. അവിടെ ഉണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിക്ഷേപമുണ്ട്. പക്ഷെ ഇവിടെ വെച്ച് ഉണ്ടാക്കാനുള്ള ടൈം ഉള്ളൂ എന്ന് നാം ഞാൻ ചിന്തിക്കുക. എവിടെയാണ് ഇപ്പം ജോലി ചെയ്യണമെങ്കിൽ, ഇനോ ആൾക്കാർ പറയും, ഇനോ നിങ്ങൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് വേണ്ടത് ജോലി ചെയ്യുന്ന സമയത്ത് സമ്പാദിച്ചിട്ട് വെക്കണം. ഇപ്പൊ ഇൻഷുറൻസ് കമ്പനികളെല്ലാം നമ്മൾ അപ്രൂവ് ചെയ്യുന്ന അതിനാണ്. അപ്പം എത്ര വർഷം ജീവിക്കും? ഓക്കെ, ഒരു നോർമൽ ആള് ഒരു 30 years ആണ് ജോലി ചെയ്യുന്നത്. അതിനുശേഷം അല്ലെങ്കിൽ 55 വരെ, പിന്നെ എത്ര വയസ്സ് ജീവിക്കുന്നു എന്നും നമുക്ക് അറിയത്തില്ല. ഒരു 50 വരെ ജീവിച്ചാൽ അതിനുശേഷം ഒരു 25 ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഈ 30 കൊണ്ട് സമ്പാദിക്കണം. എങ്ങനെയാണ് ഒരു 25 എത്ര വർഷം ജീവിക്കുന്നു നമുക്ക് അറിയത്തില്ല എങ്കിലും ഒരു 25 കൂടെ കഴിയുവാൻ ആവശ്യമായത് ഒരു 30 സമ്പാദിച്ച് വെക്കണം. അപ്പൊ സ്വർഗത്തിന്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെയല്ല. എന്താണ്? 30 വർക്ക് ചെയ്ത് 25 ആവശ്യമായ കാര്യങ്ങൾ സ്വർഗത്തിന്റെ ആപ്പാടെ ഒരു കുറച്ച് ഏറിയാൽ 70-80. പക്ഷേ നിത്യതയോളം എത്ര വർഷമാണ് കൗണ്ട് ചെയ്യാൻ പറ്റുമോ ആ സമ്പാദ്യം നിത്യതയോളം നിലനിൽക്കുന്നതാണെന്ന് നാം തിരിച്ചറിയണം. ടു സോ സേവ് ഇൻ എ ഷോർട്ട് ടൈം ഫോർ എറ്റേണിറ്റി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നോട്ട് വർക്ക് ഫോർ എ ലോങ് ടൈം ആൻഡ് സേവ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ എന്നല്ല, അത് ലോകത്തിന്റെ പ്രിൻസിപ്പിളാണ്, ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ. ലോർഡ് ഇൻ എ ഷോർട്ട് ടൈം മേക്ക് മീ റിച്ച് എറ്റേണലി, എന്നെ നിത്യതയോളം സമ്പന്നനായിരിക്കുവാനുള്ള അത് ഏത് പ്രിൻസിപ്പിളാണ്? ലോകത്തിനൊന്നും അത് കഴിയത്തില്ല, കാരണം ലോകത്തിലുള്ളതെല്ലാം കുറഞ്ഞു പോകും, നിത്യതയിലുള്ളത് കുറഞ്ഞു പോകത്തില്ല. ഇറ്റ് ഈസ് പ്രിസേർവ്ഡ്, ദൈവത്തിന്റെ കരങ്ങളിലേക്കാണ് നാം അത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടെന്റ്മെന്റ് ഈസ് എ ഫൗണ്ടേഷൻ, അതൊരു അടിസ്ഥാനമാണ് നമ്മുടെ സമ്പാദ്യമായിട്ട് ബന്ധപ്പെട്ട്. കണ്ടെന്റ്മെന്റ് ആയിട്ട് കണ്ടന്റഡ്, അതായത് സംതൃപ്തിയുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ദൈവവിഷയത്തിൽ സമ്പന്നനായി വളരുവാൻ കഴിയത്തുള്ളൂ. വളരണമെങ്കിൽ നാം വി ഹാവ് ടു ഗീവ്, അത് സാക്രിഫിഷ്യലി കൊടുത്താൽ മാത്രമേ നാം. ഇപ്പൊ ദൈവവചനത്തിൽ അനേക കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്, കേട്ട് ഒബേ, കർത്താവ് എന്നെ അനുസരിക്കാൻ ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കുവാൻ ഇനി കൃപ തരണമെന്ന് പറയുമ്പോൾ അനുസരിക്കുന്നവർക്ക് ദൈവം കൂടുതൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും, കൂടുതൽ കൃപ ലഭിച്ചുകൊണ്ടിരിക്കും. സോ ലെറ്റ്സ് തിങ്ക് വൺ മോർ ട്രൂത്ത്. വാട്ട്സ് മൈ കമ്മീഷൻ, എന്റെ മലയാളത്തിൽ ദൗത്യം, എന്റെ കമ്മീഷൻ എന്താണ്? ഒരു ദൈവപേതലിന്റെ കമ്മീഷൻ, വാട്ട് ഈസ് ദൗത്യം, ഒരു ദൈവതനെ കുറിച്ചുള്ള ദൗത്യം എന്താണ്? മത്തായിയുടെ സുവിശേഷം 4:19 Matthew 4:19.
എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടുക്കുന്നവരാക്കും എന്നവരോട് പറഞ്ഞു.
സ്തോത്രം. ഒരു ദൈവ പൈതലിന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്റെ പിന്നാലെ വരുവിൻ, കം ആൻഡ് ഫോളോ മീ, യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ഒരു ദൈവത്തിന്റെ ദൈത്യം. ദ കമ്മീഷൻ ഓഫ് എ ചൈൽഡ് ഓഫ് ഗാഡ് ഈസ് ടു ഫോളോ ജീസസ്, അല്ലെങ്കിൽ ടു ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ ശിഷ്യനായി തീരുക. അത് യേശുവിനെ അനുഗമിക്കുമ്പോൾ മാത്രമേ ഒരു ശിഷ്യനായി തീരുവാൻ കഴിയത്തുള്ളൂ. സൊ കം ആൻഡ് ഫോളോ മീ, യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിന്റെ ദൗത്യം. മത്തായിയുടെ സുവിശേഷം 10:25.
ഗുരുവിന് മീതയാകുന്നത് ശിഷ്യനു മതി.
ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. എന്തിനാണ് നാം യേശുവിനെ അനുഗമിക്കുന്നത്? യേശുവാണ് നമ്മുടെ ഗുരു, നമ്മളാണ് ശിഷ്യർ. ഗുരുവിനെ പോലെയാകുവാൻ ശിഷ്യൻ ഗുരുവിനെ അനുഗമിച്ചേ പറ്റൂ. ദേർ ഇസ് നോ അദർ വേ. യേശുവിന്റെ ഒരു ശിഷ്യനായി തീർന്നു മാത്രമേ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ. അതാണ് യേശു മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തതും യേശുവിന്റെ ടീച്ചിങ്സിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ദൗത്യം, നമുക്ക് ഉള്ള ദൈവത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരു ശിഷ്യനായി തീരുക എന്നുള്ളതാണ്. ഇത് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് നമ്മൾ കേട്ടിരിക്കുന്ന ആ വചനഭാവം ഒന്നും കൂടെ വായിക്കാം. നമ്മൾ ഒത്തിരി കേട്ടതാണെങ്കിലും ലെറ്റ്സ് റീഡ് വാട്ട്സ് എ ഗ്രേറ്റ് കമ്മീഷൻ. മഹാദൗത്യം. മത്തായിയുടെ സുവിശേഷം 28:18-20 വാക്യങ്ങൾ. Matthew 28:18-20.
യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു.
സോ ഒരു കമ്മീഷൻ കൊടുത്തിട്ടാണ് യേശു പോയത്. ദൈവമക്കൾക്കെല്ലാം ഉള്ള കമ്മീഷനാണ് സുവിശേഷം പ്രസംഗിക്കുക. ആൻഡ് യു ഓൾസോ ഒബേ ദ ട്രൂത്ത്. ആ സുവിശേഷം നീ വിശ്വസിക്കണം. യേശു പഠിപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട് സകലരെയും എന്നെ ശിഷ്യരാക്കി, സകല ജാതികളിൽ ശിഷ്യരായിക്കൊള്ളുവിൻ. അപ്പോൾ ഒരു ശിഷ്യന് മാത്രമേ മറ്റുള്ള ഒരു ശിഷ്യനെ ആക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? പ്രസംഗിച്ചൊരു ശിഷ്യനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇഫ് യു ആർ എ ഡിസൈപ്പിൾ, നീ ഒരു ശിഷ്യനാണെങ്കിൽ മറ്റുള്ളവരെയും ശിഷ്യരാക്കുവാൻ കഴിയും. നാം അനുസരിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരെയും അത് അനുസരിക്കുവാൻ നമുക്ക് ഉത്സാഹിപ്പിക്കാം, നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾക്കുള്ള ദൗത്യം എന്ന് പറയുന്നത് യേശുവിന്റെ ഒരു ശിഷ്യനായിരിക്കുക. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ടു ഗ്രോ, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഈ ശിഷ്യത്വത്തിന്റെ ഒത്തിരി മെസ്സേജ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. തന്റെ ക്രൂശ് എടുത്തെന്നെ അനുഗമിക്കണം, അല്ലെങ്കിൽ എന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്റെ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സ്വന്തം ജീവനോ പയക്കാതെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. വചനങ്ങളെ നാം കേട്ടിട്ടുണ്ട്, എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നാം ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഒരു ശിഷ്യനാകുവാനാണ് ദൈവം എന്നെ വിളിച്ച്. പത്രോസിനെ വിളിച്ച് പറഞ്ഞു, കമാൻ ഫോളോ മീ, എന്നെ അനുഗമിക്കുക. സബ്ദിപുത്രന്മാരെ വിളിച്ചപ്പോഴും പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഇന്നും നമ്മുടെ വിളി അത് തന്നെയാണ്. കമാൻ ഫോളോ, ബി എ ഡിസൈപ്പിൾ. ഒരു എന്തെങ്കിലും ലഭിക്കുമെന്ന് ഓർത്ത് അനേകർ യേശുവിനെ അനുഗമിച്ചു, അല്ലേ? ഒത്തിരി പേര് യേശുവിനെ അനുഗമിച്ചു, പക്ഷെ എന്താണ് യേശുവിൽ നിന്ന് എനിക്ക് ലഭിക്കുവാനുള്ളത്? പക്ഷെ യേശുവിന്റെ വചനങ്ങൾ ഇച്ചിരി കട്ടി കൂടിയതായപ്പം അവരെല്ലാവരും അനവര് വിട്ടുപോയി. ഒരു ശിഷ്യനാകുവാൻ ഉള്ളിൽ തീരുമാനിച്ചുറച്ച ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. യേശുവിന്റെ വചനത്തിന് മുമ്പിൽ മുന്നോട്ട് യേശുവിനോടുകൂടെ പോകത്തുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. പക്ഷെ നമ്മെക്കുറിച്ചുള്ള നമ്മുടെ ദൈവത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരു ശിഷ്യനായി തീരുക എന്നുള്ളതാണ്. ഈ തരത്തിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. സ്കോട്ട്ലൻഡിൽ 19th century ജീവിച്ചിരുന്ന വ്യക്തി ആഫ്രിക്കയിലേക്ക് മിഷണറിയായി പോയി. അദ്ദേഹത്തിന്റെ ജീവിതചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയ ആ വ്യക്തി തന്റെ മിഷണറി യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ദൈവവുമായിട്ട് ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരു കവനന്റ് ചെയ്തു, ഒരു ഉടമ്പടി. അതിങ്ങനെയാണ് വായിക്കുന്നത്, സെൻഡ് മീ എനിവേർ ബട്ട് കം വിത്ത് മീ. നീ എന്നെ എവിടെ വേണമെങ്കിലും അയച്ചോ, പക്ഷെ നീ എന്റെ കൂടെ പോരണം. പുട്ട് എനി ലോഡ് ഓൺ മീ ബട്ട് സസ്റ്റെയിൻ മീ. നീ എത്ര ഭാരം വേണമെങ്കിലും എന്റെ മുകളിൽ വെച്ചോ, പക്ഷെ നീ എന്നെ താങ്ങണം. സിവർ എനി ടൈസ് ബട്ട് കീപ് ദ ടൈ വിത്ത് യു. ഏത് ബന്ധവും നീ എന്റെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റിക്കോ, പക്ഷേ നീയുമായിട്ടുള്ള ബന്ധം മാത്രം നീ ഒരിക്കലും അറുത്തു മാറ്റരുത്. ഒന്നും കൂടെ പറയാം, സെൻഡ് മീ എനിവേർ ബട്ട് കം വിത്ത് മീ, പുട്ട് എനി ലോഡ് ഓൺ മീ ബട്ട് സസ്റ്റെയിൻ മീ, സെവർ എനി ടൈസ് ബട്ട് കീപ് ദ ടൈ വിത്ത് യു. എന്നെ എവിടെ വേണമെങ്കിലും അയച്ചോ, നീ എന്റെ കൂടെ പോന്നാൽ മാത്രം മതി. എത്ര ഭാരം വേണമെങ്കിലും നീ എന്റെ ചുമലിൽ വെച്ചോ, നീ എന്നെ താങ്ങിയാൽ മാത്രം മതി. ഏത് ബന്ധവും നീ കട്ട് ചെയ്തോ, പക്ഷെ നീയുമായിട്ടുള്ള ഒരു ബന്ധം മാത്രം നീ സൂക്ഷിച്ചാൽ മതി. അനേക വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭാര്യ ആഫ്രിക്കയിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പനി പിടിച്ച് മരിക്കുവാൻ ഇടവന്നു. തന്റെ ഭാര്യയുടെ ശവശരീരത്തിന്റെ അടുത്ത് നിന്ന് ഡേവിഡ് ലിവിങ്സ്റ്റൺ കരഞ്ഞുവെന്നും തന്റെ ഈ കവനന്റ് പുതുക്കിയെന്നും പറയുന്നു കേട്ടിട്ടുണ്ട്. നീ എന്ത് ബന്ധവും കട്ട് ചെയ്തോ, ബട്ട് നീയുമായിട്ടുള്ള ബന്ധം മാത്രം. ആൻഡ് ഗോഡ് കെപ്റ്റ് ദ പ്രോമിസ്. ദൈവം കവനന്റ് പ്രോമിസ് കീപ്പ് ചെയ്യുന്ന ആളാണ്. അവനൊരു വ്യത്യാസവും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. സോ വി ആർ ഫോളോയിങ് ഗോഡ്, വി ആർ ഫോളോയിങ് ജീസസ്, വി ആർ ഫോളോയിങ് എ ടീച്ചർ, വി ആർ ഫോളോയിങ് എ ലീഡർ ഹു കീപ്സ് ഹിസ് പ്രോമിസസ്. പത്രോസിനെ പറഞ്ഞു, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മേൻ. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കുവാൻ, മീൻ പിടിക്കാൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷേ അറിയാം അല്ലെ, പെന്തക്കോസ് നാളിൽ പത്രോസാണ് സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു കൊട്ടയിലേക്ക് എത്ര പേരാ കയറിയത്? ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ 3000 അല്ലെ. ഒരിക്കൽ പോലും അത്ര മീനെ പിടിച്ചു, ഒരു 153 മാക്സിമം ഒരു വലയിലേക്കകത്ത് കയറത്തുള്ളൂ. പക്ഷേ ആളെ പിടിക്കാൻ നോക്കിയപ്പോൾ അത്രയാ 3000 കയറിയത്. സോ ഇറ്റ് ഇസ് ഗോഡ് വിൽ മേക്ക് ഇറ്റ്. അപ്പൊ നമ്മളൊരു ശിഷ്യരല്ല, ബട്ട് വിൽ മേക്ക് ഇറ്റ് എന്നാണ് നമ്മെ കുറിച്ചുള്ള. അവനൊരു മാസ്റ്റർ പോട്ടറാണ്, അവൻ അതിന് കഴിയും. അവന്റെ വാക്തത്വം അവൻ നിറവേറ്റുമെന്ന് നാം ഉറക്കണം. ഹല്ലേലൂയ.